തിരുവചനത്തിൽ നിന്നും ആവേശം കൊള്ളിക്കുന്ന ഒരു സന്ദേശമാണ് അല്പം മുമ്പ് സഹോദരൻ പേറി നമുക്ക് നൽകിയത്. അത് എത്രമാത്രം സത്യമാണ്! നാം ദൈവത്തിന് സീമയും ദൈവത്തിന് സമയവും നിശ്ചയിക്കുന്നു. എന്നാൽ അവൻ നിത്യനായതിനാലോ നമുക്ക് അത് ചെയ്യാനാകുന്നതല്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ നാം മറ്റൊന്നിനെ അഭിമുഖീകരിക്കുന്നു. അത് തിരുവത്താഴമാണ്. ട്യൂസണിൽ ഒരു ചർച്ചിനായി ഞാൻ 3 വർഷങ്ങൾ കാത്തിരുന്നു. എന്നാൽ അതിവിടെ ആയിരിക്കുന്നു. അതെ, നാം ആയിരിക്കുന്നു. നാം ഇവിടെ ആയിരിക്കുന്നു. നാം ഇപ്പോൾ അതിനെ വിലമതിക്കാനായി അവൻ നമ്മെ അതിനുവേണ്ടി ഇതുവരെയും കാത്തിരിക്കാൻ അനുവദിച്ചു. അതുകൊണ്ട് നാം കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ തിരുവത്താഴം തുടങ്ങുന്നതിന് മുമ്പ് ഇതാണ് ഇവിടെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, നാം ജീവിക്കുന്ന ഈ കാലത്തിൽ നാം വളരെയേറെ കണ്ടറിഞ്ഞു. അതായത്, നാം വാസ്തവമായും സകലതും നമ്മിലെ സകല അസ്തിത്വവും ദൈവത്തിന് കൊടുത്തിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം തീർച്ചയായും ദൈവത്തെ സേവിച്ചിരിക്കണം. തിരുവചനത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ച് അവൻ നമ്മോട് നേരിട്ട് ഉത്തരമലളിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പനിമിഷത്തിന് മുമ്പ് സഹോദരൻ പേറി നൽകിയതുപോലെ, അതായത്, നാം ആകുന്നു. നാം ആ സമയത്ത് എത്തിയിരിക്കുകയാണ്. നാം അന്ധരല്ല. നാം ഇവിടെ ആയിരിക്കുന്നത് കാണുന്നു. നാം എത്തിച്ചേർന്നിരിക്കുന്നു. നാം ചുറ്റിനും തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യ മനസ്സ് ജനങ്ങളെ എപ്രകാരമാണ് വിട്ടുകളഞ്ഞിരിക്കുന്നത് കാണാനാകും. അതായത്, നമുക്ക് അധികകാലം പിടിച്ചു നിൽക്കാനാകാതെ നാം ഒരു പൂർണ്ണ ഭ്രാന്ത് പിടിച്ച സ്ഥലം പോലെ ആയിത്തീരും, മുഴു ലോകവുമായി തീരും. കാണുന്നു, അങ്ങനെ നാം അന്ത്യസമയത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം വാസ്തവമെന്ന് കാണുമ്പോഴും, നോക്കൂ, അവയെല്ലാം സത്യമാണ്. അവ കെട്ടുകഥകളല്ല. അങ്ങനെയാണ് സഹോദരൻ പേറി അവസാനിപ്പിച്ചത്. അവ നാം ഇങ്ങനെ ഊഹിക്കുന്ന എന്തെങ്കിലും അല്ല. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് നൽകിക്കൊണ്ട് ജനസമൂഹത്തിന് മുന്നിൽ പ്രകടമാക്കിയും അത് നാം ഇവിടെയാണെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ എത്ര ദൂരമുണ്ടെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടെന്നാൽ നാം തിരികെ ഘടികാരത്തിലേക്ക് വരികയാണ്. അത് ഏത് സമയമെന്ന് നിങ്ങൾ കാണുന്നു. എന്നാൽ നാം അറിയുന്നു, നാം ഇവിടെയാണ്. നാം ഒരു കാലയളവിലാകുന്നു. അത് ദൈവത്തിന്റെ സമയമാണോ എന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഒരാൾ ഒരിക്കൽ എനിക്ക് ദൈവത്തിന്റെ സമയത്തെക്കുറിച്ച് ഒരു ചെറിയ വിശകലനം നൽകി. അതിൽ അയാൾ ഒരു കാലയളവ് അനുസരിച്ചിരിക്കുന്നു. 1000 വർഷങ്ങൾ ഒരു ദിവസം മാത്രം. അതിനാൽ ഒരു മനുഷ്യൻ 70 വർഷം ജീവിച്ചിരുന്നാൽ അത് ദൈവത്തിന്റെ സമയപ്രകാരം ഒരല്പനിമിഷങ്ങൾ മാത്രമായിരിക്കും. കാണുന്നു, അതെ, അത് 40 വർഷം എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ അത് സമയം എന്നുപോലും കണക്കിടില്ല. കഷ്ടിച്ച് അവൻ തന്റെ കണ്ണ് ചിമ്മുന്ന സമയം. കാണുന്നു, നോക്കൂ, മുഴുവൻ കാര്യവും സമയം അനുവദിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അതെത്ര വേഗത്തിലാണെന്ന് കാണൂ. അതിനാൽ അവൻ ഒരു കാലയളവുമില്ല. അവൻ അങ്ങനെ നിത്യനാണ്. അവിടെ പുറകിലിരിക്കുന്ന സാറയോ, അതല്ല ജോസഫാണെന്ന് തോന്നുന്നു, ഒരു രാത്രിയിൽ സഹോദരൻ പേരിയോടും എന്നോടും ചോദിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ ചോദിച്ചു, ഡാഡി, എവിടെ എപ്പോഴാണ് ദൈവം രംഗത്ത് വന്നത്? അവൻ എവിടെ നിന്നാണ് വന്നത്? കാണുന്നു, അവനൊരു ആരംഭം ഉണ്ടായിരിക്കണം. അങ്ങനെയല്ലേ? അവന് ഒരു ആരംഭം ഉണ്ടാകേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ആരംഭമുള്ള എന്തിനും ഒരു അവസാനമുണ്ട്. എന്നാൽ ഏതിന് ആരംഭമില്ലാതിരിക്കുന്നോ അതിന് അവസാനവുമില്ല. തീർച്ചയായും അവന് 10 വയസ്സേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു കാര്യം അവനെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാണുന്നു, ആരംഭമില്ലാത്ത ഒന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അവന് അതെങ്ങനെ ഉൾക്കൊള്ളാനാകും? അവന് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ നോക്കൂ, അത് എപ്രകാരമാണ് ആരംഭമില്ലാതിരിക്കുക എന്നത് എനിക്കും ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നാം വാസ്തവമായും പവിത്രമായ ഒരു കാര്യം ആചരിക്കാൻ പോകുന്നു. നാം അക്ഷരാർത്ഥത്തിലാണ് തിരുവത്താഴം എടുക്കുന്നത് എന്ന് വിചാരിച്ചിരുന്ന കുറച്ചു നല്ലവരായ ശ്രേഷ്ഠ ക്രിസ്ത്യാനികൾ, അവൻ ഇതിനു മുമ്പ് ഒരിക്കലും അത് കൈക്കൊണ്ടിട്ടില്ല, ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിക്കുകയുണ്ടായി. ആത്മീയ തിരുവത്താഴം എന്ന് വിളിച്ചിരുന്ന ഒന്നിനെ അവർ എടുത്തിരുന്നു. ഇത് ഇംഗ്ലീഷിലെ കമ്മ്യൂണിയൻ എന്ന പദത്തെ, ആശയവിനിമയത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞാനത് ശരിയെന്ന് പറയും. എന്തെന്നാൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് എന്നാൽ മലയാളത്തിൽ സമ്പർക്കം പുലർത്തുക, അന്യോന്യം സംസാരിക്കുക എന്നതാണ്. നോക്കൂ, ആ സഹോദരൻ എനിക്ക് ഈ വചനം നൽകിക്കൊണ്ട്, ബ്രദർബ്രഹാം, ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഞാൻ ഇത് പറയുന്നതിന്റെ കാരണം എന്തെന്നാൽ, അത് അങ്ങനെയല്ലേ സഹോദരൻ പേറി? നോക്കൂ, ഞാൻ ഇത് പറയുന്നതിന്റെ കാരണം എന്തെന്നാൽ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ എന്തിലേക്കെങ്കിലും അന്ധമായി നടന്നാൽ നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ എന്തു ചെയ്യുന്നെന്നും അറിയാനാകില്ല. നിങ്ങൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ആത്മവിശ്വാസം പോലും നിങ്ങൾക്കുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും തികച്ചും മനസ്സിലാക്കിയിരിക്കണം. അവൻ ചോദിച്ചു, നാം ദൈവവചനത്തെ എടുക്കുകയാണെങ്കിൽ നാം ദൈവത്തെയല്ലേ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു, കൃത്യമായും ശരിയാണ് സർ, അത് സത്യമാണ്. എന്നാൽ നാം ഇവിടെ യഥാർത്ഥത്തിൽ വായിക്കുന്നതെന്തെന്നാൽ, പൗലോസ് അവരെ അക്ഷരാർത്ഥത്തിലുള്ള കർത്താവിന്റെ അത്താഴമെടുക്കാൻ പഠിപ്പിച്ചെന്നാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ, യേശു പറഞ്ഞു. നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി എപ്പോഴെല്ലാമാണോ ചെയ്യുന്നത്, അപ്പോഴെല്ലാം അവന്റെ വരവ് വരെ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കാണുന്നോ, ഇപ്പോൾ നാം അത് എടുക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിന്റെ പ്രവാചകനായിരുന്നതിനാൽ വിശുദ്ധ പൗലോസാണ് ഇത് സഭയിൽ ആജ്ഞാപിച്ചതെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും മറ്റുള്ളവരും മത്തായി മാർക്കോസ് ലൂക്കോസ് പഴയ നിയമത്തിലെ പ്രമാണികളുടെ കാലത്തിലേതുപോലെ യേശു എന്തു ചെയ്തെന്നെഴുതി. എന്നാൽ അവനായിരുന്നു, അവൻ പുതിയ നിയമത്തിന്റെ പ്രവാചകനായിരുന്നതിനാൽ പൗലോസ് സഭയെ ക്രമീകരണത്തിൽ കൊണ്ടുവന്നു. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതാനുള്ള പ്രേരണയ്ക്കായി മോശ വനാന്തരത്തിലേക്ക് പുറപ്പെട്ടു പോയതുപോലെ അതേ പഴയ നിയമത്തിന്റെ മാതൃകയിൽ പുതിയ നിയമസഭയെ ക്രമത്തിൽ കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പ്രേരണയ്ക്കായി പൗലോസ് മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു പോയി. അതിന്റെ കീഴിലായി അവർക്കൊരു യാഗ കുഞ്ഞാടുണ്ടായിരുന്നു. അതിന് ഇസ്രായേൽ ഒരു ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്നു. മിസ്രായീമിൽ നിന്ന് പുറപ്പെട്ടു വരുന്നേരം അതിനെ വാസ്തവമായും ഒരിക്കൽ ഉപയോഗിച്ചു. എന്നാൽ അവർ കടന്നു വന്ന കാലങ്ങളിലെല്ലാം ഒരു ഓർമ്മയ്ക്കായി അതിനെ അവിടെ സൂക്ഷിച്ചിരുന്നു. ശരി, ഇപ്പോൾ ന്യായപ്രമാണം വരുവാനുള്ള കാര്യങ്ങൾ നിഴലാണെന്ന് നിങ്ങൾ കാണുന്നു. ഇപ്പോൾ നാം ഇംഗ്ലീഷിൽ കമ്മ്യൂണിയൻ, മലയാളത്തിൽ ഹൃദയ സംവാദം എന്ന് വിളിക്കുന്ന ഹൃദയ സംവാദം, അതാണ് കർത്താവിന്റെ അത്താഴമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഭൗതികമായി 3 കൽപ്പനകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അവയിൽ ഒരെണ്ണം തിരുവത്താഴം, പാദം കഴുകൽ, ജലസ്നാനം. അതാണ് ഈ 3 കാര്യങ്ങൾ. നോക്കൂ, 3 അതാണ് പരിപൂർണത. ആ 3 കൽപ്പനകൾ മാത്രമാണ് നമുക്കുള്ളത്. വിശുദ്ധ പൗലോസിനാൽ പുതിയ നിയമത്തിൽ അത് നൽകിയിരിക്കുന്നതായി നാം തിരിച്ചറിയുന്നു. ഇപ്പോൾ തിരുവത്താഴം എന്നാൽ വചനം മാത്രം എടുക്കുന്നതാണ് എന്ന് നാം പറയുന്നെങ്കിൽ, ഒരുവൻ കർത്താവിന്റെ വചനത്തെ ആ വചനം തന്റെ ഹൃദയത്തിൽ എടുക്കുവോളം അവൻ കർത്താവിന്റെ അത്താഴം കൈക്കൊള്ളാൻ യോഗ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാണുന്നു, എന്തുകൊണ്ടെന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്ന 40 നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങൾക്കായി ചിലത് വായിക്കുന്നേരം നിങ്ങളത് കാണും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, എന്തുകൊണ്ടാണ് നാം ചെയ്യുന്നത്? അത്തരത്തിലുള്ള ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് കൃത്യമായും സാൽവേഷൻ ആർമിക്കാരെ ന്യായീകരിക്കാം. അവർ ഒരു വിധത്തിലെ ജലസ്നാനത്തെയും അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നു. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. അവർ ഒരു വിധത്തിലെ ജലസ്നാനത്തെയും അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നു. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ അതിന് സ്നാനമേൽക്കണം. ജലം നിന്നെ രക്ഷിക്കില്ല, രക്തമാണ് നിന്നെ രക്ഷിക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ അതുമായി യോജിക്കും. അത് ശരിയാണ്. ജലമല്ല, രക്തമാണ് നിങ്ങൾ രക്ഷിക്കുന്നത്. എന്നാൽ അകമേ ഒരു കൃപയുടെ പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് കാണിക്കാനായി നമ്മുടെ ബാഹ്യമായ വൈകാരിക പ്രകടനത്തിനോളം തീർത്തും ജലമെടുക്കേണ്ടതുണ്ട്. കാണുന്നു, അതുകൊണ്ട് തികച്ചും തിരുവത്താഴവും തുടർന്നുകൊണ്ടേയിരിക്കണം. നാം കർത്താവിനെ നമ്മുടെ യാഗമായി നമ്മിലേക്ക് എടുക്കുമ്പോൾ വചനത്താൽ നാം അവനിൽ ജീവിക്കുന്നു. അവന്റെ ശരീരത്തിലേക്കും ഒരാത്മീയ ജനനമെന്നോണം നാം ഇതിനെയും പ്രതിരൂപമാക്കുന്നു. എന്തെന്നാൽ ഇതൊരാജ്ഞയാണ്. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കർത്താവായ യേശുവിനെ കാണിച്ചുകൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇപ്പോൾ നാം ഇതിൽ കാണുന്നത് എന്തെന്നാൽ, അവിടെ ജനങ്ങൾ കടന്നു വരികയും ഈ വിലയേറിയ സഹോദരൻ, വളരെ സ്നേഹിതനായ ഒരു സഹോദരൻ, അവൻ കടന്നു വന്ന് പറഞ്ഞു, ബ്രദർ ബ്രഹാം, ഞാൻ ഒരിക്കൽ പോലും ഇത് എടുത്തിട്ടില്ല, ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞു. എന്നെ അതിന്റെ മറുവശമാണ് പഠിപ്പിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, എന്നാൽ ഓർക്കൂ, വിശുദ്ധ പൗലോസ് ആദ്യ ക്രൈസ്തവ സഭയിൽ ഇത് ക്രമാസരണമാക്കി എന്ന് നാം അംഗീകരിക്കും. അവർ സഭയിൽ നിന്ന് പുറപ്പെട്ടു പോയി, വീട് വീടാന്തരം ഒരു മനപ്പെട്ട ഹൃദയത്തോടെ അപ്പം നുറുക്കിയും മറ്റും പോന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ അതിനെ സഭയിൽ ഏർപ്പെടുത്തി. ഗലാത്യർ 1:8 അവൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങൾ നോക്കൂ, യോഹന്നാനാൽ സ്നാനമേറ്റവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനമെടുപ്പിച്ചവൻ. നിങ്ങൾ നോക്കൂ, പ്രതീകാത്മകമായി തികച്ചും നാം മൂന്ന് കാര്യങ്ങൾ ചെയ്തിരിക്കണം. കർത്താവിന്റെ അത്താഴം, പാദം കഴുകൽ, ജലസ്നാനം. കാണുന്നു, അവിടെ നിങ്ങൾ ചോദിക്കാം, അതെ, ആ ഇപ്പോൾ സാൽവേഷൻ ആർമിക്കാർ അതിന് ഈ സന്ദർഭത്തെയാണ് എടുക്കുക. മരിച്ചുകൊണ്ടിരുന്ന കള്ളൻ, അവൻ മരിക്കുന്നേരം അവൻ സ്നാനമേറ്റിരുന്നില്ല, എന്നിട്ടും അവൻ സ്വർഗത്തിലായിരിക്കും എന്ന് യേശു പറഞ്ഞു. അത് കൃത്യമായും ശരിയാണ്, അത് കൃത്യമാണ്. എന്നാൽ നിങ്ങൾ നോക്കിയാൽ അവൻ അവിടെ മരിച്ചുകൊണ്ടിരുന്ന മണിക്കൂറിലാണ് യേശുവിനെ തിരിച്ചറിഞ്ഞത്. കാണുന്നു, ആ ഏക അവസരമാണ് അവനുണ്ടായിരുന്നത്. അവനൊരു കള്ളനായിരുന്നു. അവൻ വളരെ ദൂരത്തായിരുന്നു. അവൻ നഷ്ടമായവനായിരുന്നു. അവൻ ആ വെളിച്ചം കണ്ട ഉടൻ തന്നെ അവനത് തിരിച്ചറിഞ്ഞു. കർത്താവേ, എന്നെ ഓർക്കണമേ, യേശുവേ, അത് വാസ്തവമായിരുന്നു. എന്നാൽ സ്നാനമേൽക്കണം എന്നറിയുന്ന ഞാനും നിങ്ങളും അത് ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ അത് നിങ്ങൾക്കും ദൈവത്തിനുമിടയിലാണ്. അതേ കാര്യം തന്നെ തിരുവത്താഴത്തിനും. ഇപ്പോൾ നാം ഈ തിരുവത്താഴം എടുക്കുന്ന നേരത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാകും എന്ന് വിശ്വസിക്കുന്നു, ഞാൻ അവിടേക്ക് കടന്നു ചെന്ന് അല്പം അപ്പം തിന്നാൻ പോകുന്നു എന്ന് പറയുന്നതല്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബൈബിൾ ഇപ്രകാരം പറയുന്നു, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന് ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. കാണുന്നോ, അത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കൊരു ജീവിതം ജീവിച്ച് കാണിക്കേണ്ടതുണ്ടെന്നാണ്. അതായത് ജനങ്ങളുടെയും ദൈവത്തിന്റെയും മുന്നിൽ അതെന്താണെന്ന് കാണിക്കേണ്ടതെന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥതയുള്ളവൻ എന്നാണ്. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നീട്ടട്ടെ. ഇപ്പോൾ പഴയ നിയമപ്രകാരം ഒരു യാഗമർപ്പിക്കുക എന്നത് ഒരു വ്യവസ്ഥയായിരുന്നു, അന്യഥ ഒരു കൽപ്പനയായിരുന്നു. അതുപോലെ തന്നെ ജലസ്നാനവും ഒരു കൽപ്പനയാണ്, അങ്ങനെ തന്നെ പാദം കഴുകുന്നതിന്റെ കൽപ്പനയും അപ്രകാരം തന്നെ കർത്താവിന്റെ അത്താഴവും കൽപ്പനയാണ്. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കിടക്കേണ്ടതിനും അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ നിങ്ങളുടെ പാപങ്ങൾക്കും നിങ്ങളുടെ ദാനങ്ങൾക്കും പകരമായി ഒരു യാഗ കുഞ്ഞാടിനെ ദേവാലയത്തിലെ അൾത്താരയുടെ യാഗപീഠത്തിൽ യാഗമർപ്പിക്കുക എന്നുള്ളത് ആദ്യം ഒരു ചട്ടമായിരുന്നു. അതെ, താൻ കുറ്റക്കാരണെന്നറിഞ്ഞ ഒരു യഹൂദ സഹോദരൻ തന്റെ തടിച്ച കാളയെയോ അതല്ല ഏറുകാളയോ അതുമല്ല തന്റെ കയ്യിലെ ആട്ടുകൊറ്റനോ കുഞ്ഞാടോ അതെന്തായാലും ശരി റോഡിലൂടെ കൊണ്ടുവരുന്നത് എനിക്ക് ഭാവനയിൽ കാണാനാകുന്നു. ദൈവത്തിന്റെ നിയമത്തോട് എത്രമാത്രം കൂറു പുലർത്താനാകുമോ അത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് അവൻ അതിനെ വഴിയിലൂടെ അവിടേക്ക് കൊണ്ടുവന്ന് നടന്നു കയറുന്നത്. അതിനുശേഷം അവൻ തന്റെ കൈകളെ അതിനുമേൽ വെച്ചുകൊണ്ട് തന്റെ പാപങ്ങളെ ഏറ്റുപറയുകയും പുരോഹിതൻ അതിനെ അവന്റെ പാപങ്ങളെ കുഞ്ഞാടിനുമേൽ വെക്കുന്നു. കുഞ്ഞാട് കഴുത്തറക്കപ്പെടുന്നു. പിന്നെ അവനായത് മരിക്കുകയും ചെയ്യുന്നു. അതവിടെ കിടന്ന് ആ ചെറിയ കുഞ്ഞാട് അതിന്റെ കുഞ്ഞു കൈകാലുകൾ അടിച്ച് രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന നേരം അവന്റെ കൈകളിലും ശരീരത്തിലെല്ലാം തെറിച്ചുവിടെ രക്തമായി തീരുന്നു. ആ ചെറിയ കുഞ്ഞാട് നിലവിളിച്ചുകൊണ്ട് മരിക്കുന്നു. അപ്പോൾ അവൻ പാപം ചെയ്തെന്നും അവന്റെ സ്ഥാനത്ത് മറ്റൊന്നും മരിക്കേണ്ടതുണ്ടായിരുന്നു എന്നും തിരിച്ചറിയുന്നു. അതിനാൽ അവന്റെ മരണത്തിന് പകരമായി ഈ കുഞ്ഞാടിന്റെ മരണത്തെ സമർപ്പിക്കുന്നു. നോക്കൂ, ആ കുഞ്ഞാട് അവന്റെ സ്ഥാനത്ത് മരിച്ചു. അങ്ങനെ ആ മനുഷ്യൻ വളരെ ആത്മാർത്ഥതയോടും ഹൃദയാന്തരത്തിൽ നിന്നും അത് ചെയ്യുന്നു. അവസാനം വീണ്ടും വീണ്ടും അത് ചെന്ന് ചെയ്യപ്പെടുന്നു. അതവസാനം ഒരു ആചാരമായി തീരുന്നതുവരെ അത് വീണ്ടും വീണ്ടും ചെയ്യപ്പെട്ടു. ദൈവത്തിന്റെ കൽപ്പന ജനങ്ങൾക്കൊരു ആചാരമായി തീരുന്നു. അത് കഴിയുമ്പോൾ ഒരുവൻ കടന്നു വരുന്നു, അതെ നമുക്ക് നോക്കൂ, അത് ഇന്ന ഇന്നയാളാണ്. ഒരല്പം കൂടി ഞാൻ ആഴത്തിൽ പോകേണ്ടതുണ്ട്. അതെ, ഞാൻ ഒരു കാളയെ ബലിയർപ്പിക്കുന്നതാണ്. അവൻ അവിടെ താഴേക്ക് ചെന്നിട്ട് അതേ കർത്താവെ, ഇതാ എന്റെ കാള, നോക്കൂ, അവിടെ ഒരു ആത്മാർത്ഥതയുമില്ല, അതിൽ ഒരു കാര്യ വിവേചനവുമില്ല. ഇപ്പോൾ നാം അങ്ങനെ തിരുവത്താഴം കൈക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ മേശയിലേക്ക് അങ്ങനെ വരിക എന്നത് അതേ കാര്യം തന്നെ. യെശയ്യ 35 അല്ല, എന്നോട് ക്ഷമിക്കണം, യെശയ്യ 60. ഞാനത് തിരികെ എടുക്കട്ടെ. ഞാനത് യെശയ്യ 28 വിശ്വസിക്കുന്നു. അവിടെ നമുക്കത് കണ്ടുപിടിക്കാനാകും. അത് ആ അധ്യായത്തിൽ തന്നെയാണെന്ന് എനിക്ക് വളരെ തീർച്ചയാണ്. ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്നവർ പറയുന്നു. നല്ലതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. അവൻ പറയുന്നു, കർത്താവിന്റെ മേശകളൊക്കെയും ഛർദിയും അഴുക്കം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത്? എനിക്ക് ആരെ ഗ്രഹിപ്പിക്കാനാകും? കാണുന്നു, അത് തന്നെയാണ് ശരിയായ വേദഭാഗമെന്ന് ഞാൻ കരുതുന്നു. യെശയ്യ 28, എനിക്ക് ആരെ ഉപദേശം ഗ്രഹിപ്പിക്കാനാകും? നോക്കൂ, മേശകൾ. ഇപ്പോൾ നാം കണ്ടതെന്നാൽ നാം ഇന്ന് രാത്രിയിൽ ചെയ്യാൻ പോകുന്ന അവന്റെ മരണത്തിന്റെ ഓർമ്മയ്ക്കായുള്ള ഈ മഹൽ കർമ്മവും അവന്റെ ശരീരമെന്ന നാം വിശ്വസിക്കുന്നതിനെയും നാം ദിവസേന ഭുജിച്ചിരിക്കണം. അന്യഥ നമ്മുടെ സഹോദരൻ പ്രസംഗിച്ചതുപോലെ നാം എല്ലാ ദിവസവും ഭക്ഷിച്ചിരിക്കണം. ദൈവവചനം പൂർണ്ണ ഹൃദയത്തോടും കൂടെ നാം എടുത്തിരിക്കണം. അത് പ്രത്യക്ഷമാക്കപ്പെട്ടതായി നാം കാണുന്നു, അത് നമുക്ക് നൽകപ്പെട്ടതായി നാം കാണുന്നു, അത് സമർത്ഥിച്ചതായി നാം കാണുന്നു, അത് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. ഇത് ഒരു ആജ്ഞ മാത്രമല്ല, പിന്നെയോ നാം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ആഴമേറിയ ശുദ്ധ മനസാക്ഷിയോടെ കടന്നു വരണം. നിങ്ങൾ പള്ളിയിൽ പോകുന്നു, പലപ്പോഴും അവർ നിങ്ങൾക്ക് ഒരു പഴയതും കനം കുറഞ്ഞതുമായ ബിസ്ക്കറ്റ് അതല്ല ഏതോ വിധത്തിലുള്ള ഒരു കനം കുറഞ്ഞ ബിസ്ക്കറ്റ് മുറിച്ചു തരുന്നു. മദ്യപിക്കുകയും പുകവലിക്കുകയും മറ്റെല്ലാം ചെയ്യുന്നവർക്കും കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ സഭയിലെ അംഗങ്ങളാണ്. അവർ വന്ന് കർത്താവിന്റെ അത്താഴം കൈപ്പറ്റുന്നു. അതെ, അത് ദൈവമുമ്പാകെ അശുദ്ധിയാണ്. യാഗത്തെക്കുറിച്ച് നിങ്ങളുടെ വിശുദ്ധ ദിവസങ്ങളും നിങ്ങളുടെ യാഗങ്ങളും എനിക്ക് ദുർഗന്ധമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും യാഗമർപ്പിപ്പാൻ ദൈവം അവരോട് കൽപ്പിച്ചു. എന്നാൽ ഏത് വിധമാണ് അവർ അതിനെ കൈകാര്യം ചെയ്തത്? അവൻ നിയോഗിച്ചിരുന്ന ബലി അത് അവന് ദുർഗന്ധമായി തീർന്നു. നാസാദ്വാരങ്ങൾക്ക് അവന്റെ മൂക്കിൽ ദുർഗന്ധമുളവാക്കി. ആ വിധത്തിലാണ് നാം ദൈവവചനത്തെ എടുക്കുന്നത്. നാമമാത്ര ക്രിസ്ത്യാനികളായ അനേകർ ഇന്നത് ചെയ്യുന്നു. നാം ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം ഉപദേശിച്ച് ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബഹുമാനിക്കണം. പിന്നെ പറയും, ഓ അതെ, അത് മറ്റെന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ഔപചാരിക ആരാധനകൾ അവന് ദുർഗന്ധമായി തീർന്നിരിക്കുന്നു. അവൻ ഒരിക്കലും ഒരു വിധത്തിലും അത് സ്വീകരിക്കില്ല. അത് നമ്മുടെ സമ്പ്രദായത്തിന്റെ സ്വഭാവം എന്ന കാരണത്താലാണ്. കർത്താവിന്റെ അത്താഴം നിങ്ങൾ എടുക്കുന്നത് ഒരു സമ്പ്രദായത്താലല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിനും ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളതിനാലുമാണ് നിങ്ങളത് എടുക്കുന്നത്. നോക്കൂ, അതുകൊണ്ടാണ് നിങ്ങളത് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥയില്ലാതെ ഒരു ചടങ്ങ് പോലെ എടുക്കുന്നെങ്കിൽ, അതെ, ഞങ്ങളുടെ സഭ തിരുവത്താഴം ഓരോ ഞായറാഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അതുമല്ലെങ്കിൽ വർഷത്തിൽ രണ്ടു വട്ടം അത് ആചരിക്കുന്നു, നിങ്ങൾ കടന്നു ചെന്ന് അതെ ഇത് എന്റെ സമയം, പിന്നെ അതിനുശേഷം തിരുവത്താഴം കൈപ്പറ്റുന്നു. എന്താ അത്? ദൈവത്തിനോ ദുർഗന്ധമാണ്. നോക്കൂ, അതൊരു ചടങ്ങ് മാത്രമാണ്. മറ്റേതൊരു കാര്യത്തിനെയും പോലെ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ദൈവം അത് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, കാണുന്നോ, നിങ്ങൾ ഇത് ചെയ്യുന്നു. എന്തെന്നാൽ അവൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ ഇത് അവന്റെ കൽപ്പനയാണ്. അതിനുശേഷം നാം ദൈവ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിഞ്ഞ് നാം ആഴമുള്ള ആത്മാർത്ഥതയുമായി വരാൻ ആഗ്രഹിക്കുന്നു. നാം നമ്മൾ അവനെ സ്നേഹിക്കുകയും അവന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അത് ജീവിതം മാറ്റപ്പെട്ടതായി നാം കാണുന്നു. നമ്മളിലെ സകലതും മാറ്റപ്പെട്ടതായി നാം കാണുന്നു. നാം വ്യത്യസ്തരായ ജനങ്ങൾ നാം ആയിരുന്നത് പോലെ ആയിരിക്കുന്നില്ല. ഞാൻ ചിന്തിച്ചിരുന്നത് പോലെ ചിന്തിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പുസ്തകം പോലെ ജീവപുസ്തകം നാം ഏതു സന്ദർഭത്തെ കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ രണ്ട് പുസ്തകവും ഒന്നായി തീർന്നു. ആദ്യം ജീവപുസ്തകം കടന്നു വന്നു. ജീവിതം തുടങ്ങുമ്പോഴാണ് അത്, നിങ്ങൾ ജനിക്കുമ്പോൾ പ്രാകൃതമായി ജനിക്കുന്ന നേരമാണ്. കാണുന്നോ, ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ വെച്ച് കുറച്ച് ചെറുപ്പക്കാരി സഹോദരിമാർക്ക് ഞാൻ വിവരിച്ചു കൊടുത്തതുപോലെ. എന്നാൽ ഒരിക്കൽ അവിടെ വഴിയുടെ വളരെ പിന്നിലായി. നോക്കൂ, ജീവന്റെ ഒരു ചെറിയ വിത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ അതിശയിപ്പിക്കും. അത് എവിടെ നിന്നാണ് വന്നത്? ഈ വിചിത്രമായ കാര്യങ്ങൾ എന്താണത്? നിങ്ങൾ പറയാൻ പോകുന്നത് പോലെ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, വില്യം ബ്രൺഹാം. അതെ, 40 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ വില്യം ബ്രൺഹാം അല്ല ഇന്നു രാത്രിയിലുള്ളത്. അവിടെ പിന്നിലുള്ള ആരെങ്കിലും ഒരാൾ പറയും, വില്യം ബ്രൺഹാം അവനൊരു തെമ്മാടിയായിരുന്നു. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ജനിച്ചത് ചാൾസിനും എല്ലാ ബ്രൺഹാമിൽ നിന്നുമായിരുന്നു. അവരുടെ പ്രകൃതത്താൽ ഞാനൊരു പാപിയായിരുന്നു. ഞാനൊരു കള്ളം പറയുന്നവനായി ലോകത്തിലേക്ക് വന്നു. ലോകത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളും എന്നിൽ അവിടെ തന്നെ കിടന്നിരുന്നു. എന്നാൽ അവിടെ ഉള്ളിൽ മറ്റൊരു പ്രകൃതവും കൂടെ, നോക്കൂ, മുൻകുറിക്കപ്പെട്ടത് ദൈവത്തിൽ നിന്നുള്ളത് കിടക്കുന്നുണ്ടായിരുന്നു. നോക്കൂ, ഒരേ ശരീരത്തിൽ രണ്ട് പ്രകൃതങ്ങൾ. അതെ, ഞാൻ ഒന്നിനെ മാത്രമാണ് പോഷിപ്പിച്ചത്. അത് വളർന്നപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പോലെ ഡാഡ് ഡാ എന്ന് ശബ്ദമുണ്ടാക്കി. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? ഞാൻ ഒരു കള്ളം പറയുന്നവനായി തീർന്നു, ഒരു പാപി ചെയ്യുന്നത് പോലെയും മറ്റുമുള്ളതായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ വിധത്തിലാണ് വളർത്തപ്പെട്ടത്. എന്നാൽ അവിടെ ഉള്ളിലായി ഒരു ജീവന്റെ ചെറുകണം സദാസമയവും ഉണ്ടായിരുന്നു. ഞാൻ ഓർമ്മിക്കാറുണ്ട്, ഒരു ചെറുബാലനായിരുന്നപ്പോൾ, നിങ്ങളെ അധിക നേരം പിടിച്ചിരുത്തണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്നാൽ അറിഞ്ഞിരിക്കുക, അവിടെ ഇരിക്കുന്നേരം ചെറു പുഴയുടെ അരികിൽ വക്കത്ത് രാത്രി നേരം ചുറ്റും നോക്കുമായിരുന്നു. പപ്പായും അമ്മായും വിശ്രമിക്കാൻ കിടക്കയിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. ആ ദിവസങ്ങളിൽ അവരും പാപികളായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ക്രിസ്തീയതയുടെ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓ, എന്റെ മദ്യപാനവും പാർട്ടികളുമെല്ലാം നടന്നുകൊണ്ടിരുന്നു. അതെന്നെ ദുഃഖിതനാക്കി. ഞാൻ എന്റെ റാന്തലും എന്റെ നായുമായി കാട്ടിൽ പോയി രാത്രി മുഴുവനും കഴിച്ചുകൂട്ടുമായിരുന്നു. ശീതകാലത്ത് പാർട്ടി അവസാനിക്കുന്നതുവരെ ചിലപ്പോൾ രാവിലെ വരെ ഞാൻ വേട്ടയാടുമായിരുന്നു. വീട്ടിലെത്തുമ്പോൾ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പകൽ വെളിച്ചം കടന്നു വരുവോളം ഞാൻ ഏതെങ്കിലും ഒരു കൊട്ടലിന്റെ മുകളിൽ കയറിക്കിടന്നുറങ്ങും. അത് കഴിയുമ്പോൾ വേനൽക്കാല സമയം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ചൂണ്ടകളുമായി അവിടേക്ക് ചെന്ന് ചൂണ്ടക്കോലുകൾ വെള്ളത്തിന്മേൽ ചേർത്തിട്ട് ഞാൻ അവിടെ കിടക്കും. എന്റെ വയസ്സ് ചെന്ന സൂത്രശാലി നായും അവിടെ കിടക്കും. ഞാൻ ഇങ്ങനെ പറയും, ഇവിടെ നോക്ക്, കഴിഞ്ഞ ശീതകാലം ഒരു രാത്രിയിൽ ഞാൻ ഇവിടെ താവളമടിച്ചിരുന്നു. എന്റെ പഴയ നായ്ക്കായി ഈ മരത്തിനടുത്ത് കാത്തിരിക്കുന്നേരം ഞാൻ ഈ തീ ഇവിടെ കൂട്ടിയിരുന്നു. എനിക്കിവിടെ ഒരു തീക്കനൽ ഉണ്ടായിരുന്നു. തറയിൽ നിന്നും താഴേക്ക് 5 ഇഞ്ചോളം തണുത്തിരുന്നു. എന്നാൽ എവിടെ നിന്നാണ് ആ ചെറിയ പൂക്കൾ വന്നിരുന്നത്? കാണുന്നോ? അതെ, എവിടെ നിന്നാണ് നീ വന്നത്? ആരാണ് ഇവിടേക്ക് വന്ന് നിന്നെ നട്ടത്? ഏത് ഉണക്കൽ മുറിയിൽ നിന്നാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതല്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ്? നീ എവിടെ നിന്നാണ് വന്നത്? കാണുന്നോ, ഞാൻ ആ ചെറിയ പൂവിനോട് ചോദിക്കും. ഇവിടെ മഞ്ഞുറഞ്ഞു മറ്റിരിക്കുന്നു. ഇതിനു മുകളിലായി ഞാനിവിടെ തീ കൂട്ടി തണുപ്പിക്കുന്ന ഒരു മൂല ഘടകത്തിന് പുറമെ എവിടെ വെച്ചാണോ ഞാൻ നിന്നെ കത്തിച്ചത്, ആ പഴയ മരത്തടിയിൽ അവിടെ ചൂടാക്കുന്ന ഒരു മൂല ഘടകമുണ്ട്. നീ എവിടെ നിന്നാണ് വന്നത്? അതെന്തായിരുന്നു? അവിടെ മറ്റൊരു വില്യം ബ്രഹ്മുണ്ടായിരുന്നു. കാണുന്നോ, നിത്യജീവന്റെ ഒരു ചെറിയ കണം അവിടെ കീഴേ ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള ആ ജീനുകൾ അവിടെ സ്ഥാപിച്ചിരുന്ന ദൈവത്തിന്റെ വചനം. ഇത്തരത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനാകും. നോക്കൂ, അത് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ആ മരങ്ങളിലേക്ക് നോക്കി ഞാൻ ചിന്തിക്കും. ഇലയെ, കഴിഞ്ഞ വർഷം നീ കൊഴിയുന്നത് ഞാൻ കണ്ടതാണല്ലോ. പിന്നെ നീ അവിടെ വീണ്ടും വന്നതെങ്ങനെയാണ്? നീ വന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നെ എന്താണ് കൂട്ടിക്കൊണ്ടുവന്നത്? നോക്കൂ, അത് ശരീരത്തിൽ നിത്യജീവൻ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ അതിനുശേഷം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നേരം പുകവലിക്കുകയോ മദ്യപിക്കുകയോ മറ്റും ചെയ്യരുത് എന്ന ആ ശബ്ദം സംസാരിച്ചു. ചെറുപ്പക്കാരായ വ്യക്തികൾക്കെല്ലാം വയസ്സേർന്നു. നോക്കൂ, എന്തോ ചിലത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്പോൾ ഞാൻ വളരെ ധൃതിപ്പെട്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു, ഞാൻ ചാൾസും എല്ലാ ബ്രൺഹാമിന്റെയും മകനല്ല. അവിടെ എന്തോ വിളിക്കുന്നുണ്ടായിരുന്നു. എന്റെ ചെറിയ കരുകൻ കുഞ്ഞിനെ പോലെ ഞാനൊരു കോഴിക്കുഞ്ഞല്ല. എവിടെയോ അവിടെ വിദൂരതയിൽ എന്തോ ചിലത് വിളിക്കുന്നു. ഓ മഹാൻ യഹോവേ, നീ ആരായാലും വെളിപ്പെടുത്തു. ഞാൻ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നു. അവിടെ എന്നിൽ എന്തോ ചിലത് വിളിക്കുന്നു. ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടു. ആ ചെറിയ ജീവൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ജീവന്റെ ജലം അതിന്റെ മുകളിൽ തളിക്കപ്പെട്ടു. അപ്പോൾ അത് വളരാൻ ആരംഭിച്ചു. ഇപ്പോൾ ആ പഴയ ജീവിതം ക്ഷമിക്കപ്പെട്ട് എനിക്കെതിരായി ഇനി ഒരിക്കലും ഓർമ്മിക്കപ്പെടാതെ വണ്ണം ദൈവത്തിന്റെ മറവിയുടെ സമുദ്രത്തിൽ തള്ളപ്പെട്ടു. കാണുന്നോ, ഇപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടവനായി ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. നിങ്ങൾ കർത്താവിന്റെ മേശയിലേക്ക് വരുന്നേരം ഇത് അവന് വേണ്ടിയല്ലായിരുന്നു എങ്കിൽ നാം എവിടെയാകുമായിരുന്നു? എന്നതിനാൽ നാം തികച്ചും ബഹുമാനവും സ്നേഹവും ആദരവും കൂടെ വരയണം. കാണുന്നോ, എവിടെ ആയിരിക്കുമായിരുന്നു എന്ന് നോക്കൂ. ആയതിനാൽ പൗലോസ് ഇങ്ങനെ പറയുന്നു എന്ന് ഞാൻ കരുതുന്നു, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പിൻ. അതായത് മറ്റു വാക്കുകളിൽ, കുറച്ചു നേരം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ തന്നെ ശോധന ചെയ്യുമൻ എന്നാണ്. എന്തെങ്കിലും ചില തെറ്റുകളുള്ള ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നാൽ അവനു വേണ്ടിയും പ്രാർത്ഥിക്കുക. കാണുന്നോ, നോക്കൂ, ഒരാൾ മറ്റേയാളിനായി കാത്തിരിക്കുക. ഒരു നിമിഷം കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളും അന്യഥാ മറ്റെന്തെങ്കിലും തമ്മിൽ എന്തെങ്കിലും സംവേദനാക്ഷമതകളുണ്ടെങ്കിൽ ചെയ്യരുത്, അത് ചെയ്യരുത്, അതേൽക്കരുത്. പോകൂ, ആദ്യം പോയി അതിനെ ശരിയാക്കൂ. കാണുന്നോ, പോകൂ, ആദ്യം അതിനെ നേരെയാക്കൂ. എന്തുകൊണ്ടെന്നാൽ നാം ഇവിടേക്ക് നമ്മളാൽ കഴിയുന്നതിന്റെ ഏറ്റവും വിശുദ്ധിയോടെ വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും അന്യോന്യവും ദൈവത്തിന്റേതുമായ ശേഷം നാം കർത്താവിന്റെ മേശകയറ്റം കൂടി വരണം. കാണുന്നോ, നാം ഇത് ചെയ്യുന്നതെന്നാൽ ഒരാൾ മറ്റേയാളുടെ മധ്യേ അവന് നന്ദി അർപ്പിക്കുന്നു. അവന്റെ രക്തവും ശരീരവും എന്ന പോലെ നാം അന്യോന്യം വീഞ്ഞു കുടിക്കുകയും അന്യോന്യം അപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. കാണുന്നോ, അങ്ങനെയല്ലേ ബൈബിളിൽ പറയുന്നതെന്ന് നിങ്ങൾ നോക്കൂ. നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ജീവനില്ല. നിങ്ങൾ കാണുന്നോ, അതിനാൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ സ്വയം ഒരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയിക്കുന്നത് ലജ്ജിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ്. അത് കഴിയുമ്പോൾ അത് വാസ്തവമായും ഒരു ഏറ്റുമുട്ടലാണ്. നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനില്ല. അയോഗ്യമായി നിങ്ങൾ ഇത് കൈക്കൊള്ളുന്നെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതേ കാര്യം തന്നെയാണ് ജലസ്നാനത്തിലും. നാം ഇങ്ങനെ പറയും, ഞങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കുന്നു, അവൻ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. എന്താ നാം കൊണ്ടുവരുന്നു? നാം അവന് അപമാനം കൊണ്ടുവരുന്നു. നാം തെറ്റായ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കതിന് വില കൊടുക്കേണ്ടതായി വരും. മറ്റൊരു കാര്യം, നാം അത് ചെയ്യുന്നേരം നാം ഒന്നാണെന്ന് പ്രഖ്യാപിക്കുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ കുഴപ്പം അതാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്തെന്നാൽ, ഞാൻ നമ്മൾ എന്ന് പറയുകയാണ്. ഞാനും സഭയും ഈ അവസാന മണിക്കൂറുകളിൽ കർത്താവ് എന്നെ പറയാൻ അനുവദിച്ചിരിക്കുന്നത് എന്തെന്നാൽ, നാം സമയത്തിന്റെ അവസാനത്തിങ്കലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം നമുക്കൊരു സന്ദേശം നൽകിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടു, അത് ദൈവത്താൽ തെളിയിക്കപ്പെട്ടു, അത് ദൈവത്താൽ വെളിവാക്കപ്പെട്ടു. ഇപ്പോൾ അവന്റെ അടുക്കൽ തികച്ചും സ്നേഹത്തോടും ഭയഭക്തിയോടും പ്രാണനിലും മനസ്സിലും ഹൃദയത്തിലും ശുദ്ധിയോടും കൂടി വരേണ്ടതുണ്ട്. അനന്യാസനും സഫീറയ്ക്കും ഉണ്ടായതുപോലെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാൻ പോകുന്ന ആ സമയം നമ്മുടെ ഇടയിൽ തന്നെ വളരെ പെട്ടെന്ന് ഉത്ഭവിക്കുമെന്ന് നിങ്ങൾ അറിയുന്നു. ഓർക്കൂ, നോക്കൂ, ആ മണിക്കൂർ ആഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്നോ, നാം ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. നോക്കൂ, ദൈവം തന്റെ ജനങ്ങളുടെയിൽ വാസം ചെയ്യാൻ പോവുകയാണ്. അതാണ് അവരിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം നിങ്ങൾക്ക് സന്ദേശം സ്വീകരിക്കാൻ കഴിയും. ഞാനൊരു ചെറുപ്പക്കാരനായ യുവാവ്, പിന്നെ ഒരു ഭാര്യയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഞാൻ പറയും, അവൾ തികഞ്ഞവളായിരിക്കണം, അവൾ ഒരു ക്രിസ്ത്യാനിയായിരിക്കണം, അവൾ ഒരു മാന്യസ്ത്രീയായിരിക്കണം, അവൾ ഇതെല്ലാമായിരിക്കണം. എനിക്ക് ദൃഢവിശ്വാസം വെക്കാനാകുന്നവളായിരിക്കണം. എത്രമാത്രം ദൃഢവിശ്വാസമുണ്ടായാലും അവൾ എത്ര നല്ലവളാണെന്ന് വിചാരിച്ചാലും നോക്കൂ, ഈ പ്രതിജ്ഞകളിന്മേൽ അവൾ എന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ഞാൻ അവളെ സ്വീകരിക്കേണ്ടതുണ്ട്. അതേ സന്ദേശത്തിലും അതേ കാര്യം തന്നെ നാം കാണുന്നു. അത് ശരിയാണെന്ന് നാം കാണുന്നു. അത് ശരിയാണെന്ന് ദൈവം ന്യായീകരിച്ചതായി നാം കാണുന്നു. അത് കൃത്യമായി ശരിയാണ്. വർഷാവർഷങ്ങൾ അത് ശരിയായി തുറന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി ശരിയായിരിക്കുന്നു. അത് പറയുന്നതെല്ലാം അവൻ എപ്രകാരമാണോ പറയുന്നത് അപ്രകാരം തന്നെ സംഭവിക്കുന്നു. ഇപ്പോൾ അത് ശരിയാണെന്ന് നാം അറിയുന്നു. എന്നാൽ നോക്കൂ, ഒരു ബുദ്ധിപരമായ വിധത്തിൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടാം തരം മതമാണ് കിട്ടിയിരിക്കുന്നത്. കാണുന്നു, നമുക്ക് ഒരു രണ്ടാം തരം മതം ഏതോ ആരോ അനുഭവിച്ച് പഴഞ്ചനായതും അവരുടെ സാക്ഷ്യവും നാം ജീവിച്ചു കഴിഞ്ഞതുമായത് ആഗ്രഹിക്കുന്നില്ല. യേശു പീലാത്തോസിനോട് ചോദിച്ചതായ ചിലത് ഒരു വാക്കിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവൻ അവിടെ ചില നിമിഷങ്ങൾക്ക് മുമ്പ് പ്രതിപാദിച്ചിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അത് നിന്നോട് പറഞ്ഞതാരാണ്? അത് നിനക്ക് വെളിപ്പെടുത്തിയതാണോ? നീ ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ അറിയുന്നോ? ആ വാക്ക് എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാനത് വായിച്ചിട്ട് വളരെ നാളുകളായി. എന്നാൽ എങ്ങനെ നിനക്ക് ഇത് എങ്ങനെ അറിയാം? എന്ത്, എങ്ങനെ അവൻ ദൈവപുത്രനായിരുന്നു എന്ന് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ആരാണ്? മറ്റാരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടാണോ? അഥവാ യേശു പറഞ്ഞതുപോലെ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയതോ? കാണുന്നോ, നീ ഇത് പഠിച്ചത് എങ്ങനെയാണ്? രണ്ടാം തരമായാണോ? അതല്ല, ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ വെളിപ്പാടായിട്ടാണോ? ഈ തിരുവത്താഴം ഒരു കൽപ്പനയോ മറ്റോ ആണ്. ഞാൻ അതിനായി പോവുകയാണ്. ചോദിക്കും, അതെ, മറ്റുള്ളവരെല്ലാം ഇതെടുക്കുന്നു, ഞാനും ഇത് ചെയ്യേണ്ടതല്ലേ? ഞാൻ അവന്റെ ഭാഗമാണെന്നും ഞാൻ നിങ്ങളുടെ ഒരു ഭാഗമാണെന്നും ഞാൻ അവനെയും ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നെന്നും നാം ഇത് ഒരുമിച്ചെടുക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു അടയാളമാണെന്നും നമ്മുടെ സ്നേഹവും നമ്മുടെ അന്യോന്യമുള്ള കൂട്ടായ്മയും ഒരു വെളിപ്പാടാണ്. ഇപ്പോൾ ദൈവവചനത്തിൽ നിന്നും ചില വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ നിരൂപിക്കുന്നത്, എവിടെ വെച്ചാണ് നിങ്ങൾ സൗരം പേറി അത് ഏതു വിധം തീരുമാനിച്ചാലും ശരി, നിങ്ങളുടെ പക്കൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം വായിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ തുടങ്ങാം. ഇത് മാത്രമല്ല, ഞങ്ങളുടെ കൂടാരത്തിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും പാദം കഴുകലും കൂടെ നടത്താറുണ്ട് എല്ലാ നേരവും. എന്തെന്നാൽ ഇത് രണ്ടും ഒന്നിനോടൊന്ന് ചേർന്നു പോകുന്ന കാര്യങ്ങളാണ്. അത് ബുധനാഴ്ച രാത്രിയിലായിരിക്കും എന്ന് സഹോദരൻ വിളിച്ചറിയിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത്രയും തിരക്കായിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ജനങ്ങളെ പാദം കഴുകാനുള്ള മുറികൾ പോരാ, അവർ അതിനെ ഈ ബുധനാഴ്ച രാത്രി നിർവഹിക്കുന്നു, ചടങ്ങ് നിർവഹിക്കുന്നു. ഇപ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാം വാക്യം പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഓർക്കൂ, ഇത് ഓർമ്മിച്ചിരിക്കൂ. ഗലാത്യർ 1:8, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തുനിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കാണുന്നോ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനിവിടെ ഒരു നിമിഷം നിർത്തിയിട്ട് ഇത് പറയട്ടെ. എന്നാൽ ഈ തിരുവത്താഴത്തിൽ യേശു ക്രിസ്തുവിന് ശരീരത്തെ എടുക്കുക എന്നത്, തിരുവത്താഴം എന്നത് ക്രിസ്തുവിന്റെ അക്ഷരാർത്ഥത്തിൽ ശരീരമെടുക്കുക എന്ന അർത്ഥത്തിലല്ല. അത് കത്തോലിക്ക വിശ്വാസമാണ്. അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോക്കൂ, അത് കർത്താവിന്റെ വാസ്തവമായ ശരീരമല്ല. അത് കർത്താവ് നമുക്ക് നൽകിയ കൽപ്പനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിയമാനുസൃതമായ ഒരു ചെറിയ അപ്പകഷ്ണമാണ്. ഇത് ഒരു കൽപ്പന മാത്രമാണ്. അത് മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ വെള്ളം പാപങ്ങളെ ക്ഷമിച്ചു തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ദിവസം മുഴുവനും സ്നാനമേൽക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അത് ഉപദേശിക്കുന്ന യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് അന്യഥ അപ്പോസ്തലിക സഭയിൽപ്പെട്ടവരെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, ഞാൻ വെള്ളം പാപങ്ങളെ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അതല്ല, അത് അങ്ങനെയായിരുന്നെങ്കിൽ യേശു മരിച്ചത് വ്യർത്ഥമായി പോയി. കാണുന്നോ, അത് ദൈവത്തിന്റെ ഒരു ആജ്ഞ മാത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, നിങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. എന്നാൽ ജലസ്നാനം വീണ്ടും ജനിക്കുന്നതിന് വേണ്ടിയാണ്. അല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. വെള്ളം പാപങ്ങളെ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമല്ല, ഈ അപ്പവും വീഞ്ഞുമായി നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല. നമ്മോട് ചെയ്യാനായി ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളിൽപ്പെട്ട ഒരു വ്യവസ്ഥയെ നാം പാലിക്കുന്നേയുള്ളൂ. കാണുന്നോ, അത് ശരിയാണ്. ജലസ്നാനവും അങ്ങനെ തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ നമുക്ക് ഒരു ദൃഷ്ടാന്തമായി ചെയ്യുകയും നമ്മോട് നിർബന്ധമായും ഇത് ചെയ്തിരിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു അവൻ ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി ചെയ്തു. അവൻ പാദം കഴുകൽ നടത്തിയത് നമുക്കൊരു ദൃഷ്ടാന്തത്തിനായിട്ടാണ്. ഇപ്പോൾ അവണ്ണം തന്നെ 25 വാക്യം, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിന് പുതിയതുമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഓർക്കൂ, ഈ അപ്പം നിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എത്രകാലം? അവൻ വരുന്നതുവരെ. കാണുന്നോ, കാണുന്നോ? അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഒരു നിമിഷം ഞാനിവിടെ നിർത്തട്ടെ. അവൻ ഇത് പറഞ്ഞതിന്റെ കാരണം നിങ്ങളിവിടെ മറ്റൊരു വാക്യത്തിൽ നോക്കിയാൽ, മറ്റൊരു അധ്യായത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഭക്ഷിക്കാനായി കൂടി വരുമ്പോൾ കർത്താവിന്റെ മേശയിങ്കൽ കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കിയാൽ അവർ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവർ അങ്ങനെ ഭോജന പ്രിയന്മാരായി തീർന്നു. നോക്കൂ, ഇന്നു ജനങ്ങൾ ചെയ്യുന്നത് പോലെ ഏത് വിധമുള്ള ജീവൻ നയിക്കുകയും അതിൽ പങ്കുപറ്റുകയും ചെയ്യുന്നു. കാണുന്നോ, അവൻ ചോദിച്ചു, തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? നോക്കൂ, എന്നാൽ ഇത് നാം പാലിക്കേണ്ടതായ ഒരു ആജ്ഞ മാത്രമാണ്. നോക്കൂ, ഇപ്പോൾ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. കാണുന്നോ, നിങ്ങൾ എന്താണ്? നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കുന്നു. നിങ്ങൾ അത് കൈക്കൊള്ളുകയും ഒരു ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ ശരീരത്തെ വിഭജിക്കുന്നില്ല. മറ്റാരുടെയെങ്കിലും വഴിയിൽ നിങ്ങൾ ഒരു ഇടർച്ചക്കല്ലായി വരികയാണ്. നോക്കൂ, അവർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളിത് ചെയ്യാനായി ശ്രമിക്കുന്നു. പിന്നെയോ, നിങ്ങൾ എപ്രകാരമാണോ ജീവിക്കേണ്ടത് അപ്രകാരം ജീവിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ കർത്താവിന്റെ ശരീരത്തെ വിഭജിക്കുന്നില്ല. അതെന്താണെന്ന് ഇപ്പോൾ ശ്രദ്ധിക്കൂ. അതിനുള്ള ശാപം എന്താണ്? ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. സഹോദരൻ പേറി ആ വാക്കിന് യഥാർത്ഥ തർജ്ജമ മരിച്ചിരിക്കുന്നു. കാണുന്നോ, കാണുന്നോ? അനേകർ മരിച്ചിരിക്കുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നോക്കൂ, നാം നമ്മെ തന്നെ വിധിക്കുകയാണെങ്കിൽ വിധിക്കപ്പെടുകയില്ല. കാണുന്നോ, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നോക്കൂ, ലോകവുമായി ഒരു ബന്ധവും വയ്ക്കരുത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പിൻ. കാണുന്നോ, വല്ലവനും വിശക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. കാണുന്നോ, ഇപ്പോൾ മറ്റു വാക്കുകളിൽ അതിനെ ഇങ്ങനെ കൈപ്പറ്റാനായി കടന്നു വരരുത്. ഞാൻ അല്പം മുമ്പ് യഹൂദരെയും അവരുടെ യാഗത്തെയും കുറിച്ച് പറഞ്ഞതുപോലെ അവർ അത് അത്ഭുതകരമായിരുന്നു. അത് ദൈവത്താൽ നൽകപ്പെട്ടതായിരുന്നു. എന്നാൽ അവർ അതിനെ ആത്മാർത്ഥതയില്ലാതെയും ബഹുമാനമില്ലാത്തതും ക്രമപ്രകാരവുമല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അത് അവന് ഒരു ദുർഗന്ധമേകുന്നതായി തീർന്നു. ഇപ്പോൾ അതേ കാര്യം തന്നെയാണ് കർത്താവിന്റെ അത്താഴത്തനായി നാം വരുന്നതും. നാം എന്താണ് ചെയ്യുന്നതെന്ന് നാം തികച്ചും അറിഞ്ഞിരിക്കണം. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾ സ്നാനമേൽക്കാൻ പോകുന്നത് പോലെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ക്രിസ്തുവിനെ ധരിക്കുന്നതിനായി ദൈവം നിങ്ങൾക്ക് നൽകിയതുപോലെ നിങ്ങളെയും സഭയിലേക്ക് ധരിപ്പിക്കുന്നു. നിങ്ങൾ ഇത് കൈപ്പറ്റുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സകല വചനം വിശ്വസിക്കുന്നു, അത് നിങ്ങൾ സഭയെ കാണിക്കുന്നു. അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള ദൈവത്തിന്റെ അപ്പമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറയുന്ന ഓരോ വചനവും സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്റെ ന്യായാധിപതിയായിരിക്കെ എന്റെ ഉത്തമ ബോധത്താൽ ഞാൻ അതിൽ ജീവിക്കുന്നു. ആകയാൽ എന്റെ സഹോദരന്മാരുടെ മുന്നിൽ, എന്റെ സഹോദരികളുടെ മുന്നിൽ ഞാൻ ആണയിടുന്നില്ല, ഞാൻ ശപിക്കുന്നില്ല, ഞാൻ ഈ കാര്യങ്ങളെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. മാത്രമല്ല കർത്താവ് അതറിയുകയും അതെന്റെ കണക്ക് സൂക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ലോകത്തോടൊപ്പം ന്യായം വിധിക്കപ്പെടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവന്റെ ശരീരത്തിന്റെ ഓഹരി കൈക്കൊള്ളുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ എങ്കിൽ അതൊരനുഗ്രഹമാണ്. ഓർക്കൂ, എനിക്ക് ഇതിന്മേൽ അനേക സാക്ഷ്യങ്ങൾ നൽകാനാകും. അവിടെ ഞാൻ രോഗികളുടെ മുറിയിൽ വച്ച് ഇത് വിശദീകരിച്ചു കൊടുക്കുകയും അവർ സൗഖ്യപ്പെടുന്നതും കണ്ടു. ഓർക്കൂ, ഇസ്രായേൽ ഇതിന്റെ മാതൃക എടുത്തപ്പോൾ അവർ 40 വർഷം വനാന്തരത്തിൽ യാത്ര ചെയ്യുകയും അവരുടെ വസ്ത്രങ്ങൾ ജീർണിച്ചോ. അവരിൽ ആരും തന്നെ രോഗിയായി, അവരിൽ ഒരാൾ പോലും രോഗിയായിരുന്നിരുന്നില്ല. ഇതിന് മാതൃകയായി അവിടെ 2 ദശലക്ഷം പേരുണ്ടായിരുന്നു. അതെ, അതിന്റെ എതിർ മാതൃക എന്ത് പ്രവർത്തിക്കും? ഒരു യാഗമൃഗത്തിന് ശരീരം അവർക്കത് ചെയ്തെങ്കിൽ ഇമ്മാനുവലായ യേശു ക്രിസ്തുവിന് ശരീരം നമുക്കായിട്ട് എന്തു ചെയ്യും? നാം കടന്നു വരുന്ന നേരം ഭയഭക്തിയോടെ നമുക്ക് കടന്നു വരാം. കടന്നു വരുമ്പോൾ എത്ര നന്നായി ഭയഭക്തിയോടെ നമുക്ക് ചെയ്യാനാകുമോ അപ്രകാരം കടന്നു വരാം.